لأنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. عقيدة التحاوي من ചില ഭാഗങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതേപോലെ തന്നെ അവസാന നാളിൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും എന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഈ ചർച്ചകളാണ് അൽഹംദുലില്ലാഹ് അഖീദത്ത് തഹാവിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒന്ന് രണ്ട് സഹോദരങ്ങള് ഇന്നലെ ചോദിച്ചൊരു സംശയമാണ്. ഞാനിവിടെ കുറച്ച് ദിവസം ദുഹർ ഇമാമം നിന്നിരുന്നു. അപ്പോ ഇഅ്തിദാലിൽ അധികരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മസാല, അത് പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇഅ്തിദാലിൽ കുറച്ച് ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മസാല, അത് ആരുടെയും തെറ്റല്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന ആൾക്കാർ പ്രചരിപ്പിക്കുന്നതനുസരിച്ച് ആരെങ്കിലും ഇഅ്തിദാൽ അധികരിപ്പിച്ചാൽ അവരുടെ നമസ്കാരം ബാത്തിലാവും. അത് ഷാഫിഈ മദ്ഹബിലെ ചില ആൾക്കാരുടെ കൗലാണ്. അത് കേട്ടതനുസരിച്ചാണ് ചില ആൾക്കാർ പറയുന്നത്. അതല്ലാതെ ആർക്കും അതിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ അതെന്താണ് ശരിക്കും മസല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിനെ സംബന്ധിച്ച് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യനായ സാബിത് അൽ ബുനാനി റഹിമഹുള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുള്ളാഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ഇബ്നു സാബിത് ബുനാനി റഹിമഹുള്ളാഹു പറയുന്നു, كان انس بن مالك رضي الله عنه ينعت لنا صلاه النبي عليه الصلاه والسلام. ثابت البناني എന്ന് പറയുന്നത് താബിഈയാണ്. അദ്ദേഹം പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പ്രവാചകന്റെ നമസ്കാരം എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തരാറുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയാം, പ്രവാചകന്റെ 13 വർഷം ഖിദ്മത്ത് ചെയ്ത നബിയുടെ ഒന്നിച്ചു തന്നെ ജീവിച്ച സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ സഹാബി പറയാണ്, ഞാൻ നിങ്ങൾക്ക് പ്രവാചകന്റെ നമസ്കാരം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. എന്നിട്ട് സാബിത്തുൽ ബുനാനി പറയുന്നു, ഫകാന യുസല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാറുണ്ട്, സഹാബികളുമായി പ്രവാചകൻ നമസ്കരിക്കും. വഇദാ റഫഅ റഅസഹു മിന റുകൂഉ ഖാമ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂഉഇൽ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ ഖാമ, പ്രവാചകൻ അവിടെ നിൽക്കും. ഹത്താ നഖൂൽ, എത്രത്തോളം നിൽക്കുമെന്നാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്താ നഖൂൽ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അത് നസിയ, പ്രവാചകൻ സുജൂദ് ചെയ്യാൻ മറന്നുപോയി. പ്രവാചകൻ സുജൂദ് ചെയ്യാൻ മറന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഅ്തിദാലിൽ നിൽക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു ഹദീസിൽ ഇതും ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതാണ്. സാബിത് ബുനാനി റഹിമഹുള്ള പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം താബിഈങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുമായി എങ്ങനെയാണോ നമസ്കരിക്കൽ ആ നമസ്കാരം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾക്ക് എന്ത് തെളിവാണ്? ഫർള് നമസ്കാരമാണ് എന്നതിന് തെളിവാണ്. നബി നമ്മളുമായിട്ട് എങ്ങനെയാണോ നമസ്കരിക്കൽ എന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാബിത്തുൽ ബുനാനി റഹ്മയോട് അനസ് ഇബ്നു മാലിക് പറയാണ്. എന്നിട്ട് സാബിത്തുൽ ബുനാനി ബാക്കിയുള്ള തബഉ താബിഈങ്ങളോട്, അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച താബിഈങ്ങളോട് അല്ലെങ്കിൽ തബഉ താബിഈങ്ങളോട് പറയാണ്, കാന അനസ് റളിയല്ലാഹു അൻഹു യസ്നഉ ഷൈഅൻ ലം അറക്കും തസ്നഉനഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് ഇമാമായി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ചെയ്യാറുണ്ട്, അതാവട്ടെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. സാബിത്തുൽ ബുനാനി അവരോട് പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് ഇമാമായിട്ട് നിൽക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നിട്ട് പറയുന്നത് എന്താ, കാന ഇദാ റഫഅ റഅസഹു മിന റുകൂഉ ഖാമ ഹത്താ യഖൂല ഖായിഫ ഖദ നസി. സല്ലല്ലാഹു അലൈഹി സാബിത്തുൽ ബുനാനി റഹ്മഹുള്ള പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇഅ്തിദാലിലേക്ക് വന്നാൽ പിറകിലുള്ള ആൾ അദ്ദേഹം സുജൂദിലേക്ക് പോകാൻ വേണ്ടി മറന്നുപോയി എന്ന് പറയുന്ന അത്രയും സമയം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇഅ്തിദാലിൽ നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ സാബിത്തുൽ ബുനാനി അവരോട് പറയുന്നത് എന്താ, ഇത് നിങ്ങൾ ആ സുന്നത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. സാബിത്തുൽ ബുഖാരി പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകൻ നിൽക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു കണ്ടു, അനസ് നിൽക്കുന്നത് ഞാൻ കണ്ടു, ആ ഒരു സുന്നത്ത് നിങ്ങളാരും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല, ഇതിനാൽ അധികരിപ്പിക്കുക എന്ന സുന്നത്ത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ ഒന്നാമത്തെ വിഷയം സാബിത്തുൽ ബുഖാരി പറഞ്ഞത് ഇഅ്തിദാൽ ദീർഘിപ്പിക്കൽ, രണ്ടാമത്തേത് വബൈന സജ്ദതൈൻ, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും അദ്ദേഹം അധികരിപ്പിക്കും. ഹത്താ യഖൂല അൽ ഖാഇൽ, അങ്ങനെ അവിടെയുള്ള ബാക്കിൽ നമസ്കരിക്കുന്ന ആൾ പറയും ഖദ് നസിയ, അദ്ദേഹം സുജൂദ് ചെയ്യാൻ വേണ്ടി മറന്നുപോയതായേക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇപ്പൊ പ്രവാചകന്റെ മനഹജായിരുന്നു നമസ്കാരത്തിൽ ഇഅ്തിദാൽ ദീർഘിപ്പിക്കുക എന്നുള്ളത്. പിന്നെ പല ആൾക്കാർക്കും ഇഅ്തിദാലുള്ള ദിക്റുകൾ അറിയില്ല, ഇഅ്തിദാലിലുള്ള ദിക്റുകൾ അറിയില്ല. റബ്ബനാ ലക്കൽ ഹംദ് പറഞ്ഞു നിർത്തുന്നവരുണ്ട്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വൽ അർദ് വമിൽ മാ ശഇത മിൻ ഷൈഇൻ ബഅദ് പറഞ്ഞു നിർത്തുന്നവരുണ്ട്. ശരിക്കും അതിന് പൂർണ്ണമായി വേറെ ദിക്റുകൾ വന്നിട്ടുണ്ട്. അഹ്ലുൽ സനായി വൽ മജ്ദ് അഹഖു മാ ഖാല അൽ അബ്ദ് വകുല്ലുനാ ലക അബ്ദ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻക അൽ ജദ്. അതി ഇഅ്തിദാലിൽ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ദിക്റാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു ഒരു അടിമ അല്ലാഹുമായിട്ട് ഏറ്റവും അടുക്കുന്നത് ഫർള് നമസ്കരിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഫർള് ഇത്തരത്തിലുള്ള അദ്കാറുകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ദിക്റുകൾ അത് അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ ഇഅ്തിദാൽ അധികരിപ്പിക്കുക എന്നുള്ള ഹദീസ്, അതേപോലെ തന്നെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അത് അധികരിപ്പിക്കുക എന്നുള്ള ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയായിരുന്നു. അത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സാബിത്തുൽ ബുഖാരി തബഈയോട് പറയുന്നു നിങ്ങളത് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അത് സുന്നത്താണ്. ഇനി ഈ ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാർ പറയുന്ന ഈ ഒരു വാദം, ഇഅ്തിദാൽ അധികരിപ്പിച്ചാൽ നമസ്കാരം ബാത്തിലാകും എന്ന് പറയുന്ന വാദത്തിന് ശറഈയായിട്ട് യാതൊരു കഴപ്പുമില്ല, അതിന് ഒരു ദലീലുമില്ല, തെളിവില്ല. ഇമാം ശൗക്കാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലൈലുൽ ഔസാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മാ യഖൂലുഹു ബഅദു ശാഫിഈയ ബിബുത്താനി സ്വലാ, ചില ഷാഫിഈ മദ്ഹബിൽ ആൾക്കാർ പറയുന്നുണ്ട് ആരെങ്കിലും ഇഅ്തിദാൽ അധികരിപ്പിച്ചാൽ അവന്റെ നമസ്കാരം ബാത്തിലാകും. അത് ഇത്തരത്തിൽ പ്രവാചകനിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസുകൾക്ക് എതിരാവുന്നതാണ്. അതുകൊണ്ട് അതിന്റെ യാതൊരു കഴമ്പും ശറഈയായിട്ടില്ല, ആ വാദം തെറ്റാണ്. ഇനി എല്ലാ ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കുന്നുണ്ടോ? അതുമില്ല. രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ, ഇമാം നവവി രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു ഈ ഹദീസ് വിശദീകരിച്ചതിന് ശേഷം فيه التصريح بجواز إطالة الاعتدال بالذكر. ഈ ഹദീസുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഇഅ്തിദാൽ അധികരിപ്പിക്കാം എന്നാണ്. നമ്മൾക്ക് അത് ദിക്റ് ചൊല്ലിക്കൊണ്ട് ഈ ഇഅ്തിദാൽ അധികരിപ്പിക്കാം. വൽ ജവാബു അൻഹു സഅബുൻ അലാ മൻ മനഅ, ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഇഅ്തിദാൽ അധികരിപ്പിക്കാൻ വേണ്ടി പാടില്ല, അത്തരക്കാർക്ക് ഒരിക്കലും ഈ ഹദീസുകൾക്ക് മറുപടി നൽകാൻ സാധ്യമല്ല, അത് വളരെ പ്രയാസകരമാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നതായി കാണാം. ഇപ്പൊ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ ഈ ഇഅ്തിദാൽ അധികരിപ്പിച്ചാൽ നമസ്കാരം ബാത്തിലാവും എന്ന വിഷയത്തിൽ മറിച്ച് അവർ തന്നെ ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ ഈ ഇഅ്തിദാൽ അധികരിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മസല എല്ലാവരും ശ്രദ്ധിക്കുക, ഇഅ്തിദാൽ അധികരിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. സാബിത്തുൽ ബുഖാരി പറഞ്ഞതുപോലെ താബിഈങ്ങൾ പോലും ഇത് ചെയ്യുന്നതായി ഞാൻ കാണുന്നില്ല എന്ന് സാബിത്തുൽ ബുഖാരി പറഞ്ഞത് ഈ ഒരു സുന്നത്താണ്. അപ്പൊ ആ ഒരു കാര്യം അത് സുന്നത്താണ്, അതിൽ വന്നിരിക്കുന്ന ദിക്റുകൾ അത് നമ്മൾ ശരിക്കും പഠിക്കുക. ഷാഫിഈ മദ്ഹബിൽ എല്ലാ പണ്ഡിതന്മാർക്കും ആ ഒരു അഭിപ്രായമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആൾക്കാര് ഫർള് നമസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ മുതലെടുക്കുന്ന ഒരു ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നമസ്കാരം ചുരുക്കുക. നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നമസ്കാരം ചുരുക്കുക, കാരണം നിങ്ങളുടെ പിറകിൽ ആവശ്യക്കാരുണ്ടായേക്കാം, അതുപോലെ തന്നെ രോഗികളുണ്ടായേക്കാം, ബലഹീനർ ഉണ്ടായേക്കാം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. ഈ ഹദീസ് സഹീഹാണ്, ഈ ഹദീസ് സഹീഹാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമസ്കാരം വളരെയധികം ചുരുക്കുകയും വളരെ പെട്ടെന്ന് നിർവഹിച്ച് കഴിയുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതൊരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയായിരുന്നില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നിർത്തിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞത്. പക്ഷെ ഇന്നത്തെ ചില ആൾക്കാർക്ക് നമസ്കാരത്തില് ഇപ്പൊ ഇമാമ ഫജ്ർ നമസ്കാരത്തില് ഒന്ന് ഒന്നര പേജ് ഓതുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഉലമാക്കൾ പറയുന്നത് പോലെ തെറ്റുകൾ ചെയ്യാൻ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അത്രയും തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇപ്പൊ നന്മകൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒപ്പിയൊക്കെ നൽകണം. ഒരിക്കലും ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ ഉറപ്പുണ്ടാവാൻ വേണ്ടി പാടില്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട എന്താ, നമ്മൾ ഈ ഫർള് നമസ്കരിക്കുമ്പോൾ അള്ളാഹുമായിട്ട് അടുക്കുകയാണ്. അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു അടിമ അടുക്കുന്നത് ഫർള് കാര്യങ്ങൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾക്ക് ആ ഒരു ചിന്ത ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ബുഖാരി ധരിക്കുന്നതാണ്, ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ സഹാബികളുമായി ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നമസ്കാരം ദീർഘിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. നമസ്കാരം ദീർഘിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരു കുട്ടി കരയുന്നത് ഞാൻ കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ അത് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി ഞാൻ നമസ്കാരം ചുരുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ, പ്രവാചകൻ പറയുന്നത് എന്താ, നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നമസ്കാരം ദീർഘമായി നമസ്കരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ കാരണത്താൽ ഞാൻ എന്ത് ചെയ്യും, നമസ്കാരം ചുരുക്കും. അപ്പൊ നമസ്കാരം ചുരുക്കൽ നല്ലൊരു കാര്യമാണ് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ, പക്ഷേ അത് ചുരുക്കുന്നതിന് ശരഈയായ ഒരു പരിധിയുണ്ട്. അതല്ലാതെ അതിന്റെ ദിക്റുകൾ വളരെയധികം വെട്ടിച്ചുരുക്കി ദിക്റുകളൊന്നും വേണ്ട പോലെ ചെല്ലാതെ, ഇപ്പൊ പല പള്ളികളും വഹീദികളാണെന്ന് അവകാശപ്പെടുന്ന പല ആൾക്കാരും നമസ്കരിക്കുന്ന പള്ളികളിൽ നമ്മൾ പോയാൽ ഈ അച്ചിതായ നല്ല രീതിയിൽ ദിക്റല്ല സാധ്യമല്ല, റുകൂഇൽ നല്ല രീതിയിൽ ദിക്റല്ല സാധ്യമല്ല, സുജൂദിൽ ചെല്ലാൻ സാധ്യമല്ല, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല ഒരു പക്ഷേ മൂന്ന് തവണ ശരിക്കും പറയാൻ സാധ്യമല്ല. എത്ര എത്ര ദിക്റുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർറൂഹ്, സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലകൂത്തി വൽ കിബ്രിയാഇ വൽ അസ്മ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലി ഖഹു വ ജില്ല വ ഹുവ ലഹു വ അഖറു വ അലാനിയതു വ സിർറ. എത്ര എത്ര മഹത്തായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ദുആകൾ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാർക്കും ഈ ദിക്റുകൾ അറിയില്ല, ദുആകൾ അറിയില്ല. അപ്പൊ എല്ലാവർക്കും തിരക്കാണ് നമസ്കാരം കഴിഞ്ഞ് പോവാൻ. എന്നിട്ട് പോയിട്ടോ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പട്ടണത്തിൽ പോവുക, ടൗണുകളിൽ പോവുക, പ്രത്യേകിച്ച് ജോലികളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്, ശാഫിഈ മദ്ഹബിന്റെ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് ശരഈയായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ല. നമസ്കാരം നമ്മൾ ദീർഘിപ്പിക്കുക, നമസ്കാരം ദീർഘിപ്പിക്കുക, പറയാൻ തന്നെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നമ്മൾ നമസ്കാരം ചുരുക്കുക. ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നമസ്കാരം ചുരുക്കണം, അത് നല്ലതാണ്. പക്ഷേ ചുരുക്കുക എന്ന് പറയുന്നതിന് ശരിയാത്തിനൊരു മാനദണ്ഡമുണ്ട്. അതിന്റെ അധികാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചുരുക്കാനല്ല ശരിയാത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, പല ആൾക്കാരുടെ ശരഈയായ മസലകൾ പറയുമ്പോൾ ഇതും ആരുടെയും തെറ്റല്ല, ആരുടെയും തെറ്റല്ല, പല ആൾക്കാരുടെയും ധാരണയാണ്. ശരഈയായ മസല പറയുമ്പോൾ അവർ പറയാ മക്കത്ത് അങ്ങനെയല്ല, മദീനത്ത് അങ്ങനെയല്ല, മസ്ജിദുൽ അഖ്സയിൽ അങ്ങനെയല്ല. നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മക്കത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, മസ്ജിദുൽ ഹറാമിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, മസ്ജിദുൽ നബവിയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഹദീസിൽ എന്താണ് വന്നിരിക്കുന്നത്, ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പഠിപ്പിച്ചു, നബിയുടെ ചര്യ എന്താണ്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ മക്കാരുടെ അമൽ അത് നമ്മൾക്ക് ശരിയായി ഇക്കാലത്ത് സ്വീകരിക്കാൻ പറ്റിയ ഒരു ഹുജ്ജത്തല്ല. മദീനക്കാർ ഇതൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് കരുതി നാളെ മുതൽ നമ്മൾക്ക് ചെയ്യാനത് തെളിവല്ല. മക്കയുടെയും മദീനയുടെയും പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഇത് തെളിവായി സ്വീകരിക്കാൻ വേണ്ടി പറ്റൂല. മദീനക്കാർ ഒരു വിഷയത്തിൽ പൂർണ്ണമായി ഏകോപിച്ചാൽ അത് ഖുർആനിലും സുന്നത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് തെളിവാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറയുന്നതായി നമ്മൾക്ക് കാണാം. അതല്ലാതെ ഒരു റിവായത്ത് സ്വീകരിക്കണമെങ്കിൽ, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മദീനക്കാരുടെ പ്രവർത്തനം യോജിച്ചിരിക്കണം എന്ന വാക്ക് അതൊരിക്കലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശരിയല്ല. മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇമാം മാലിക്കിനെതിരെ സംസാരിച്ചത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇമാം മാലിക് ബിൻ അനസിനെതിരെ സംസാരിച്ചു. കാരണം ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാലും മദീനക്കാരുടെ മുവാസഖത്ത് അതുണ്ടാവണം എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ ചില വിഷയങ്ങൾക്ക് നോക്കിയിരുന്നു. മമാലിക് ബിൻ അനസ് റഹിമഹുല്ലാ ഹദീസ് സ്വീകരിക്കുന്ന പണ്ഡിതനാണ്. ചില വിഷയങ്ങളിൽ മദീനക്കാരുടെ അമൽ തെളിവായിക്കൊണ്ട് ഇമാം മാലിക് ഉദ്ധരിച്ചിരുന്നു. അത് എതിർത്ത പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇമാം ഷാഫിഈക്ക് പേര് നൽകിയത് നാസിറു സുന്ന എന്ന പേര്. നാസിറു സുന്ന ഇമാം ഷാഫിഈ അറിയപ്പെടുന്നത് നാസിറു സുന്ന എന്ന പേരിലാണ്. അതിന്റെ കാരണം ഒരു ഹദീസ് വന്നാൽ അതിന്റെ പിന്നെ മദീനക്കാരങ്ങനെ ചെയ്യുന്നുണ്ടോ മക്കാരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഒരിക്കലും ശരിയല്ല. മദീനക്കാരുടെ അമൽ ശരിയാക്കിന്റെ തെളിവാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മദീനക്കാരുടെ അമൽ നമ്മൾക്ക് ഇന്ന് ഉജ്ജതല്ല. ഇന്ന് മദീനക്കാരുടെ അമൽ നമ്മൾക്ക് തെളിവല്ല. അപ്പൊ അവരൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും തെളിവായിക്കൊണ്ട് പറയാൻ വേണ്ടി പാടുള്ളതല്ല. അപ്പൊ പല ആൾക്കാരും ഇപ്പൊ തറാവീഹിന്റെ വിഷയം, തറാവീഹ് എത്രയും നമസ്കരിക്കാം, ഒരാൾക്ക് 23 നമസ്കരിക്കണം, ഒരാളെ നമസ്കരിച്ചോട്ടെ, അത് വിദാഴ്ചാണെന്നോ അത് തെറ്റാണെന്നോ നമ്മൾ പറയാൻ വേണ്ടി പോകണ്ട. പക്ഷെ ഏറ്റവും അഫ്സൽ ഏറ്റവും ഉത്തമ ആയിഷാ ബീവിയുടെ ഹദീസിൽ വന്നതുപോലെ റളിയല്ലാഹു അൻഹ 11 അപ്പൊ ആരും പറയണം മദീനത്ത് അങ്ങനല്ലേ മക്കത്ത് അങ്ങനല്ലേ, അത് നമ്മൾക്ക് ഒരു കഴമ്പില്ലാത്ത തെളിവാണ്. ഒരിക്കലും മദീനക്കാരുടെയും മക്കാരുടെയും തെളിവുകളല്ല നമ്മൾ തെളിവായി സ്വീകരിക്കേണ്ടത്, മറിച്ച് ഹദീസിൽ എന്താണോ വന്നിരിക്കുന്നത്, ഖുർആനിൽ എന്താണോ വന്നിരിക്കുന്നത്, ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹുജ്ജത്ത്. അതാണ് പിൻപറ്റാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചത്. അതല്ലാതെ മദീനക്കാരുടെ അമലുകൾ മുറുകെ പിടിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾക്ക് അബ്ദുൽ സഹാബിയുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗത്തിൽ വെച്ച് സത്യവിശ്വാസികൾ കാണും, അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, മുതവാതിറായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, സലഫു സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ ഇജ്മാഉ സ്ഥിരപ്പെട്ട വിഷയമാണ് അല്ലാഹുവിനെ ആഖിറത്തിൽ വെച്ച് സത്യവിശ്വാസികൾ കാണും എന്നുള്ളത്. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള പറയുന്നു, വമൻ ലം യതവഖ നഫിയ വതശ്ബീഹ് സല്ല വലം യുസിബ് അത്തസ്ബീഹ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ആയത്തുകൾ, അള്ളാഹുവിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കുവാനോ അല്ലെങ്കിൽ അതിനെ വല്ല രീതിയിലും നിഷേധിക്കുവാനോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ആയത്തുകൾ അല്ലെങ്കിൽ ഹദീസുകൾ, ഞാൻ പലതവണ സൂചിപ്പിച്ചതുപോലെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഖീദത്തു തഹാവിയെ നമ്മൾ കഴിഞ്ഞ ഏകദേശം എല്ലാ ഭാഗങ്ങളും അസ്മാഉ സിഫാത്തുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും നിഷേധിക്കുവാനോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കാനോ പാടില്ല. അസ്മാഉ സിഫാത്ത് നിഷേധിക്കുന്നവർ ആരാണ്? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും. ജംബിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദമനുസരിച്ച് അള്ളാഹുവിന് അസ്മാഉകളില്ല, അള്ളാഹുവിന് സിഫാത്തുകളില്ല. അശാഇറകളുടെ വാദമനുസരിച്ച് അവർ അള്ളാഹുവിന് ചില സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അവർ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നു. ഈ രണ്ട് മനഹജും അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന് യോജിച്ചതല്ല. ഒരിക്കലും നിഷേധിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിക്കുവാനോ നമ്മൾ നിൽക്കാൻ പാടില്ല. മറിച്ച് എന്താണോ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതിനെ സ്ഥിരപ്പെടുത്തുക. അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഇഷ്ടപ്പെടും. അശാഇറിയാക്കൾ പറയുന്നത് പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്നാണ് എന്ന് നമ്മൾ പറയുന്നത്. മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടും, അതിന്റെ പ്രതിഫലനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുക, അള്ളാഹു നിഅമത്ത് ചെയ്യുക. അപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ ബാഹ്യമായ അർത്ഥം എന്താണോ ആ അർത്ഥവും നമ്മൾ സ്ഥിരപ്പെടുത്തണം. അതിന്റെ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ അതെന്താണോ അതും നമ്മൾ സ്ഥിരപ്പെടുത്തണം. അശാരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ബാഹ്യമായ അർത്ഥം സ്ഥിരപ്പെടുത്താതെ അവർ അതിന്റെ പ്രതിഫലനങ്ങൾ മാത്രമേ സ്ഥിരപ്പെടുത്തുന്നുള്ളൂ ചില സിഫത്തുകളിൽ. അതൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള പറഞ്ഞ വിഷയങ്ങളിൽ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഫഇന്ന റബ്ബന ജല്ല വഅല മൗസൂഫുൻ ബിസിഫാതിൽ വഹ്ദാനിയ്യ. അല്ലാഹു സുബ്ഹാനഹു വതആല വാഹിദാണ്, അല്ലാഹു ഏകനാണ്. അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ അല്ലാഹു ഏകനാണ്, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹു ഏകനാണ്. അതേപോലെ തന്നെ അവന്റെ ഉലൂഹിയത്തിൽ അള്ളാഹു ഏകനാണ്. അവന്റെ അസ്മാഉകളിലും സിഫാത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായിട്ട് ഒന്നും തന്നെയില്ല എന്ന് അള്ളാഹു സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹു എല്ലാ വിഷയത്തിലും ഏകനാണ്, അള്ളാഹുവിന് തുല്യരായിട്ട് ആരും തന്നെയില്ല. റുബൂബിയത്തിൽ ശിർക്ക് ചെയ്യുന്നവരാരാണ്? ആരാണ്? ഖദരിയാക്കൾ. ഖദരിയാക്കളാണ് റുബൂബിയത്തിൽ ശിർക്ക് ചെയ്യുന്നവർ. അവർ പറയുന്നു ഷർറിനെ സൃഷ്ടിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയല്ല, ഷർറിനെ സൃഷ്ടിക്കാൻ വേറെ തന്നെ ഒരു ഖാലിഖുണ്ട് എന്നാണ് ഖദരിയാക്കളുടെ വാദം. അത് മജൂസിന്റെ വാദമാണ്, അത് മജൂസിന്റെ വാദമാണ്. ഖദരിയാക്കളുടെ വാദമനുസരിച്ച് അവർ പറയുന്നത് മനുഷ്യർ തന്നെയാണ് പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നത്. ഖദരിയ്യത്തിന്റെ വാദം അനുസരിച്ച് മനുഷ്യർ തന്നെയാണ് പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഒരിക്കലും റുബൂബിയ്യത്ത് നമ്മൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല, അതേപോലെ തന്നെ ഉലൂഹിയ്യത്തിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ദുആ നൽകാനോ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുവാനോ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുവാനോ ഒന്നും നമ്മൾ നിൽക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. അതിനുശേഷം ഇമാം തഹാവി പറയുന്നു, മൻഉഊത്തുൽ ബിലഉഊത്തിൽ ഫർദാനിയ മൻഉഊത്തുൽ ബിലഉഊത്തിൽ ഫർദാനിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, ലൈസ ഫീ മഅനാഹു അഹദു മിനൽ ബരിയ്യ, അല്ലാഹുവിനെ പോലെ ഒരൊറ്റ സൃഷ്ടികളുമില്ല, അള്ളാഹുവിനെ പോലെ ഒരൊറ്റ സൃഷ്ടികളുമില്ല. അത് നമ്മൾ അന്ന് സൂചിപ്പിച്ചിരുന്നു അസ്മാഉ സിഫാത്തിന്റെ ചർച്ചയിൽ. അള്ളാഹുവിന്റെ കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൈ പോലെയല്ല, അള്ളാഹുവിന്റെ കേൾവിയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കേൾവി പോലെയല്ല. അത് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏത് വിഷയം നമ്മൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട ആയത്താണ് ലൈസ കമിത്ലിഹി ഷൈഉൻ, ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അള്ളാഹു കാണും മനുഷ്യരുടെ കണ്ണുപോലെയല്ല, അള്ളാഹു കേൾക്കും മനുഷ്യരുടെ കേൾവി പോലെയല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൈയുണ്ട് മനുഷ്യരുടെ കൈ പോലെയല്ല, അള്ളാഹുവിന്റെ കാലുണ്ട് മനുഷ്യരുടെ കാല് പോലെയല്ല. ഇത്തരത്തിൽ ഏത് വിഷയം നമ്മൾ പറയുന്നുവോ അതിലൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലെയല്ല ഒരു സൃഷ്ടികളും. അപ്പൊ ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. وتعالى عن الحدود والغايات والاركان والاعضاء والادوان وتعالى الله سبحانه وتعالى النذير ഉള്ളവനാണ് علو ഉള്ളവനാണ് الله പരിശുദ്ധനാണ് عن الحدود والغايات الله അതിരുകളില്ല അതുപോലെ തന്നെ അല്ലാഹുവിനെ പരിധികളില്ല അല്ലാഹുവിനെ എല്ലാം കേൾക്കാൻ സാധിക്കും എല്ലാം കാണാൻ സാധിക്കും അല്ലാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല അല്ലാഹുവിന്റെ കാഴ്ചക്ക് പരിധിയില്ല അല്ലാഹുവിന്റെ ഖുദ്റത്തിന് അല്ലാഹുവിന്റെ കഴിവിന് ഒന്നിനും തന്നെ പരിധിയില്ല അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാം സാധിക്കും വൽ അർകാനി വൽ അഅളാഇ വൽ അദവാൻ അല്ലാഹുവിന്റെ അവയവങ്ങളുണ്ട് അതേപോലെ തന്നെ ഹദീസുകളിൽ വന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനുണ്ട് മുഖമുണ്ട് കൈയുണ്ട് ഈ പറഞ്ഞ സിഫാത്തുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും മനുഷ്യരെ പോലെയല്ല അല്ലാഹു ഒരിക്കലും മനുഷ്യരെ പോലെയല്ല അതിനുശേഷം ഇമാം തഹാവി പറയുന്നു ലാ തഹ്വീമിൽ ജിഹാദു സിത്തു കസാഇരിൽ മുബ്തദഅത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആറ് ദിശകൾ വലയം ചെയ്യുന്നില്ല ആറ് ദിശകൾ മുകളിലെ താഴെ രണ്ട് സൈഡ് മുമ്പിൽ പിറകിൽ ഇങ്ങനെ ആറ് ദിശകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ വലയം ചെയ്യുന്നില്ല ബാക്കിയുള്ള വസ്തുക്കളെ പോലെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് അല്ലാഹു ഉലൂവിലാണ് അല്ലാഹു ഉലൂവിലാണ് ഏറ്റവും ഉന്നതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പക്ഷെ അല്ലാഹുവിന്റെ ഉലൂവും ബാക്കിയുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ ഉലൂവും തമ്മിൽ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് സൂര്യനെ സംബന്ധിച്ച് നമ്മൾ പറയും അത് ഉന്നതിയിലാണ് സൂര്യൻ ഉന്നതിയിലാണ് ഒഴുവിലാണ് പക്ഷേ സൂര്യന്റെ ഒഴുവും അള്ളാഹുവിന്റെ ഒഴുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സൂര്യനെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സൂര്യനെ ഏതൊരു ഒഴുവിലാണോ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒഴുവിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ശ്രദ്ധിക്കണേ സൂര്യനെ അള്ളാഹു ഒഴുവിലാക്കി ഉന്നതിയിലാക്കി ഏതൊരു ഉന്നതിയിലാണോ അള്ളാഹു സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഉന്നതിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അപ്പൊ ഈ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് ഈ കാര്യങ്ങളെയൊക്കെ സൂര്യനെ ഏതൊരു ഉന്നതിയിലാണോ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഉന്നതിയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് അപ്പൊ അല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വതആല ഉലൂവിലാണ് പക്ഷേ അല്ലാഹുവിന്റെ സൃഷ്ടിയായ ഉലൂവിലല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഉലൂവിലല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കിയുള്ള സൃഷ്ടികൾ അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളുടെ ഉള്ളിലാണ് ഒന്നുകിൽ നമ്മൾ പിറകിൽ എന്ന് പറയും മുമ്പിൽ എന്ന് പറയും രണ്ട് ഭാഗങ്ങളിൽ നിന്ന് പറയും മുകളിൽ നിന്ന് പറയും താഴെ പറയും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ആറ് ദിശകളാണ് അതിന്റെ ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് പക്ഷെ അള്ളാഹു ഈ ആറെണ്ണത്തിന്റെ പുറമെയാണ് മനസ്സിലായ മുകളിൽ താഴെ അതേപോലെ തന്നെ രണ്ട് ഭാഗങ്ങൾ മുൻപിൽ പിറകിൽ ഇങ്ങനെ ആറ് ദിശകൾ നമ്മൾ പറയും ഇതിന്റെ അകത്താണ് എല്ലാ സൃഷ്ടികളും ഇതിന്റെ അകത്താണ് എല്ലാ സൃഷ്ടികളും. അള്ളാഹുവിന്റെ ഏത് സൃഷ്ടികളാവട്ടെ അതൊക്കെ ഇതിന്റെ അകത്താണ്. മലക്കായാലും ജിന്നായാലും മനുഷ്യരായാലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ ആറ് ദിശകളുടെ ഉള്ളിലാണ്. അതിന്റെ ഒക്കെ പുറത്തുള്ള ഉളുവിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. അപ്പൊ സൂര്യനെ സംബന്ധിച്ച് നമ്മൾ ഉന്നതിയിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഉളുവല്ല നമ്മൾക്ക് ഉദ്ദേശം. കാരണം സൂര്യനെയും സൂര്യൻ ഏതൊന്നിലാണോ ഉള്ളത് അതിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അപ്പൊ ഈ ആറ് ദിശകൾ അതിനെ അള്ളാഹു സൃഷ്ടിച്ചു, അതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അപ്പൊ ഈ ആറ് ദിശകളിൽ അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല, അതിന്റെയും ഉന്നതിയിലായ ഉലൂവിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. فتعالى لا تحويه الجهاد الست كسائر المبتدعات باقيുള്ള സൃഷ്ടികളെ പോലെ ഏതെങ്കിലും ആറ് ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശ അല്ലാഹുവിനെ വലയം ചെയ്യുന്നില്ല. ഈ ദിശകൾക്കൊക്കെ ഉലൂവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് അല്ലാഹുവിനെ സംബന്ധിച്ച നമ്മുടെ വിശ്വാസം. അർറഹ്മാൻ അലൽ അർശി സ്തവ, അല്ലാഹു അർശിലാണ്. അതിനുശേഷം ഇമാം തഹാവി റഹിമഹുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മസല സംസാരിക്കുന്നു, മിഅ്റാജുമായി ബന്ധപ്പെട്ട്. വൽ മിഅ്റാജ് ഹഖ്ഖ്, മിഅ്റാജ് എന്നുള്ളത് സത്യമാണ്. മിഅ്റാജ് എന്നുള്ളത് സത്യമാണ്. വഖദ് ഉസ്രിയ ബിന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയും കൊണ്ട് ഇസ്റാ നടത്തപ്പെട്ടിട്ടുണ്ട്. പ്രവാചകനെയും കൊണ്ട് ഇസ്റാ നടത്തപ്പെട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇസ്റാ, രണ്ട് മിഅ്റാജ്. ഒന്ന് ഇസ്റാ, രണ്ട് മിഅ്റാജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോയതിനാണ് ഇസ്റാ എന്ന് പറയുക. ഇസ്റാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പ്രവാചകനെയും കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയതിനാണ് ഇസ്റാ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ഇസ്റാഇൽ പറഞ്ഞതുപോലെ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലത്തൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് രാത്രിയിൽ പോയി എന്ന് അല്ലാഹു സൂറത്തുൽ ഇസ്റാഇലൂടെ പറഞ്ഞു. ഇസ്റാഇൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ ആ ഒരു പോക്കിനാണ് ഇസ്റാ എന്ന് പറയുക. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോയി. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോയി. അതിനാണ് മിഅ്റാജ് എന്ന് പറയുക. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാം, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ളതിന് ഇസ്റാ എന്നും അവിടെ നിന്ന് ആകാശത്തേക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കയറിപ്പോയതിന് മിഅ്റാജ് എന്നും പറയും. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരപ്പെട്ട വിഷയമാണ്. ഇസ്റാ ആയാലും മിഅ്റാജ് ആയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരപ്പെട്ടതാണ്. ഇസ്റായിലെ രാത്രിയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നബിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സൂചിപ്പിച്ചിരുന്നു. മാലിക് ബിൻ സഅസ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ അന്നേ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പിളരുകയും പിളർക്കുകയും അതിൽ നിന്ന് പ്രവാചകന്റെ ഹൃദയം പുറത്തേക്കെടുത്ത് അത് കഴുകി ശുദ്ധിയാക്കുകയും ചെയ്തു. അത് ഇസ്രായേലിന് രാത്രി നടന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിയിട്ട് നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടെ നിന്ന് നബി അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് പോയി. ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആരെങ്കിലും ഇസ്രായേലിനെയും മിഅ്റാജിനെയും എതിർത്താൽ അവൻ കാഫിറാണ്. ആരെങ്കിലും ഇസ്രായേലിനെയോ മിഅ്റാജിനെയോ എതിർത്താൽ അവൻ കാഫിറാണ്. അതിനുശേഷം ഇമാം തഹാവി പറയുന്നു, വഉരിജ ബിശഖ്സിഹി ഫിൽ ലഖദി ഇല സമാ, ആകാശത്തേക്ക് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും റൂഹുമാണ്. ആകാശത്തേക്ക് പോയത് പ്രവാചകന്റെ ശരീരവും റൂഹുമാണ്. അല്ലാതെ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ റൂഹ മാത്രമല്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഐഷ ബി റളിയല്ലാഹു അൻഹ അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹ ഇവരിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ മാത്രമാണ് പോയത്, പ്രവാചകന്റെ ശരീരമില്ലാതെ റൂഹ മാത്രമാണ് പോയത് എന്ന് ഐഷ ബീവിയും മുആവിയ റളിയല്ലാഹു അൻഹും പറയുന്നതായി നാം ഇബ്നു ഹിഷാം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇത് രണ്ടും ഈ രണ്ട് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ രണ്ട് സഹാബികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ഇസ്റാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്.
പലതവണ ഒന്നിലധികം തവണ ഇസ്റാ മിഅ്റാജിന് പോയിട്ടുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നത് വളരെ വലിയൊരു പൊട്ടത്തരമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് തവണ ഇസ്റാ മിഅ്റാജ് നടത്തിയിട്ടില്ല, ആകെ ഒരു തവണ മാത്രമേ പ്രവാചകന്റെ ജീവിതത്തിൽ ഇസ്റാ മിഅ്റാജ് നടന്നിട്ടുള്ളൂ. അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും റൂഹും ഒക്കെയാണ് പോയത്. അതല്ലാതെ റൂഹിനെ മാത്രം കൊണ്ടുപോയതല്ല, അല്ലെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ടതുമല്ല, മറിച്ച് പ്രവാചകന്റെ ശരീരവുമായിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയതാണ് ഇസ്റാ മിഅ്റാജിന്റെ സംഭവം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇസ്റാ മിഅ്റാജിന്റെ ഹദീസ്, അതിൽ നമ്മൾക്ക് വന്നത് കാണാം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ആദ്യം ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയി. സഹീഹുൽ ബുഖാരിയിൽ ബുറാഖ് എന്ന ആ ഒരു ജീവി, അതിന്റെ വിശദീകരണം വന്നു, വഹുവ ദാബത്തുൻ അബ്യദ്, അത് വെളുത്ത ഒരു ജീവിയാണ്, വെളുത്ത ഒരു ജീവിയാണ്, തൊവീൽ നല്ല നീളമുള്ള ഒരു ജീവിയാണ്, ഫൗഖൽ ഹിമാർ കഴുതയേക്കാളും വലിപ്പവും, വദുഉൽ ബഗൽ ഒട്ടകത്തിനേക്കാളും ചെറുതുമാണ്. അപ്പൊ ഒരു വലിയ ജീവിയാണ്, വെളുത്ത ഒരു ജീവിയാണ് ബുറാഖ് എന്നുള്ളത്. ആ ഒരു ജീവിയിലാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അക്സയിലെത്തി, വസല്ല ബിൽ അംബിയാഇ ഇമാമൻ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാക്കൾക്ക് ഇമാമായി മസ്ജിദുൽ അക്സയിൽ വെച്ച് നമസ്കരിച്ചു. അവിടെ നിന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടി ഒന്നാം ആകാശത്തേക്ക് പോയി. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാം ആകാശത്തെത്തുകയും അവിടെ നിന്ന് സ്വർഗത്ത് ഒന്നാം ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് ഒന്നാം ആകാശത്ത് വെച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഒന്നാം ആകാശത്ത് വെച്ച് പ്രവാചകൻ ആദം അലൈഹിസ്സലാമിനെ കണ്ടു, ഫസല്ലമ അലൈഹി, അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബിക്ക് സലാം ചൊല്ലി. അങ്ങനെ രണ്ടാം ആകാശത്തേക്ക് പോയി. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിന്റെ കവാടം തുറക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ വെച്ച് യഹ്യാ ബിൻ സഖരിയ ഈസ ബിൻ മറിയം അലൈഹിസ്സലാം ഈ രണ്ട് പ്രവാചകന്മാരെയും കണ്ടു. ഒന്നാം ആകാശത്ത് വെച്ച് ആദം നബിയെ കണ്ടു, രണ്ടാമത്തെ ആകാശത്ത് വെച്ച് യഹ്യാ അലൈഹിസ്സലാമിനെയും ഈസ അലൈഹിസ്സലാമിനെയും കണ്ടു. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ ആകാശത്തിലേക്ക് പോയി. അവിടെ വെച്ച് യൂസഫ് നബിയെ കണ്ടു. നാലാം ആകാശത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടു. അഞ്ചാമത്തെ ആകാശത്ത് വെച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാറൂൻ ഇബ്നു ഇമ്രാൻ കണ്ടു. ആറാമത്തെ ആകാശത്തേക്ക് പോയി. അവിടെ വെച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിയെയും കണ്ടു. അതാണ് ഇസ്രായേലിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാമത്തെ ആകാശത്തും പോയി. ഫലഖിയ ഫീഹ ഇബ്രാഹിം, അവിടെ വെച്ച് ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കണ്ടു. ഈ സ്ഥലങ്ങളിൽ, ഈ ഏഴ് ആകാശത്തും വെച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ പ്രവാചകന്മാരെയൊക്കെ കണ്ടതിന്റെ ശേഷം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്റത്തുൽ മുന്തഹയിലേക്ക് ഉയർത്തി. അവിടെ വെച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായിട്ട് സംസാരിച്ചു, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആയിഷാ ബിബി റളിയല്ലാഹു അൻഹാ പറയുന്നു, ആരെങ്കിലും പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറഞ്ഞവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായിട്ട് സംസാരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ വാജിബായിക്കൊണ്ട് 50 നമസ്കാരങ്ങൾ നൽകി. 50 നമസ്കാരങ്ങൾ നൽകി. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ചോദിച്ചു, ബിമ ഉമർത, അല്ലാഹു നിനക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? മൂസാ നബി പ്രവാചകരോട് ചോദിച്ചു, ബിമ ഉമർത, അല്ലാഹു നിങ്ങൾക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? ഖാല, പ്രവാചകൻ പറഞ്ഞു, ബി 50 സലാ, 50 നമസ്കാരങ്ങൾ എനിക്ക് അല്ലാഹു തന്നു. ഫഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക, നിന്റെ ഉമ്മത്തിനെ അത് നമസ്കരിക്കാൻ സാധ്യമല്ല. നിന്റെ ഉമ്മത്തിന് അത് നമസ്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോവുകയും ഇത് ചുരുക്കി തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് നോക്കി, കാന്നഹു യസ്തശീറുഹു ഫീ ദാലിക്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഈ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് എന്ന കാര്യത്തിൽ, ആ ഒരു വിഷയത്തിൽ ജിബ്രീലിന്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ നോക്കി, അപ്പൊ ജിബ്രീലും അതൊരു നല്ല അഭിപ്രായമായി കാണുന്നു എന്ന രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിലേക്ക് പോയിട്ട് ചുരുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി അള്ളാഹുവിന്റെ അരികിലേക്ക് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പോയി. അങ്ങനെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ചു കുറച്ചു കൊടുത്തു. അവസാനം അഞ്ച് വഖ്ത് നമസ്കാരമായി. അങ്ങനെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഞ്ച് നമസ്കാരവുമായി വരുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക, ഈ അഞ്ച് വഖ്ത് നമസ്കരിക്കുവാനും നിന്റെ ഉമ്മത്തിന് സാധ്യമല്ല. ഈ അഞ്ച് വഖ്ത് നമസ്കരിക്കുവാനും നിന്റെ ഉമ്മത്തിന് സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിസ്തഹ്യൈതു മിൻ റബ്ബി, ഇനിയും എന്റെ അള്ളാഹുവിലേക്ക് പോയിട്ട് ചുരുക്കാൻ വേണ്ടി പറയാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ അഞ്ച് വഖ്ത് അമ്പത് വഖ്തുണ്ടായ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല അഞ്ചായി ചുരുക്കി തന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ ഒരു നിഅമത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന വളരെ വലിയൊരു നിഅമത്താണ്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഇസ്രായേൽ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇസ്രായേലിന്റെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹും പ്രവാചകന്റെ ശരീരവും രണ്ടും പോയിട്ടുണ്ട്. അതല്ലാതെ ആയിഷ ബീവിയിൽ നിന്നും മുആവിയയിൽ നിന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് മാത്രമല്ല പോയത്, അത് അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടുമില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. وعرج بشخصه في اللحظه الى السماء അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ആകാശത്തേക്ക് പോയി. ثم الى حيث شاء الله من العلى واكرمه الله بما شاء ഈ ഏഴ് ആകാശത്തിന്റെ ശേഷം അല്ലാഹു ഏതൊരു പദവിയാണോ പ്രവാചകൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പദവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ കൊണ്ടുപോയി. واوحى اليه ما اوحى ما كذب الفؤاد ما راى അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. അതാണ് ഈ അഞ്ച് വഖ്ത് നമസ്കാരം. ഫസല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ആഖിറതി വൽ ഊല, അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോടുള്ള ബാധ്യതയാണ്, നമ്മൾ എന്ത് ചെയ്യണം, പ്രവാചകന്റെ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്ന അല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹും അവന്റെ മലക്കുകളും പ്രവാചകന്റെ വേണ്ടി സലാം ചൊല്ലുന്നുണ്ട്, സലാമും സലാത്തും ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും പ്രവാചകന്റെ വേണ്ടി സലാം ചൊല്ലുക, സലാത്ത് ചൊല്ലുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഇതാണ് ഇസ്രാ മിഅ്റാജിന്റെ സംഭവം. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം കഴിഞ്ഞ് ഇതൊക്കെ നടന്ന ഒരു രാത്രിയിലാണ്, ഇതൊക്കെ നടന്നത് ഒരു രാത്രിയിലാണ്. ആ രാത്രി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബൈതുൽ മഖ്ദിസിന് പോയി, അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി, എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞ പ്രവാചകന്മാരെ കണ്ടു. ബാക്കിയുള്ള പ്രവാചകന്മാരെ അതിന്റെ മുമ്പ് ബൈതുൽ മഖ്ദിസിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഈ സമ്മാനം നൽകി. അതിനുശേഷം പ്രവാചകൻ തിരിച്ചു വന്നു, മസ്ജിദുൽ ഹറാമിന്റെ അവിടെ എത്തി. അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങി. പ്രഭാതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് ഈ സംഭവം പറഞ്ഞു. ഞാനിങ്ങനെ ഇന്നലെ രാത്രി ബൈതുൽ മഖ്ദിസിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം, അവിടെ നിന്ന് ആകാശത്തിലേക്ക് പോയി എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് പറഞ്ഞു. മുശ്രിക്കുകൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രവാചകൻ ഈ കാര്യം പറഞ്ഞത്. പഴയകാല അറബികളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലുള്ള ബൈതുൽ മഖ്ദിസിലേക്ക് പോകാൻ ഒരു മാസം അവർക്ക് ആവശ്യമായിരുന്നു. ഇസ്ലാമിനോട് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ബൈതുൽ മഖ്ദിസിലേക്ക് പോയി, അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി എന്ന് പറഞ്ഞ് കുഫ്ഫാറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഏറ്റവും വലിയ ഒരു വാർത്ത എന്താണെന്നാൽ, ഈ ഒരു സംഭവം നടന്നറിഞ്ഞപ്പോൾ കുഫ്ഫാറുകൾ പ്രവാചകനെതിരെ ഇത്തരത്തിൽ കുപ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങി. പ്രവാചകൻ പറയുന്നത് കേട്ടില്ല, ഇങ്ങനെ പോയിട്ടുണ്ട്, എങ്ങനെയാ പോവാൻ സാധിക്കുക, കളയാക്കി പറയാൻ തുടങ്ങി. അത് കാരണമായിട്ട് ബലഹീനന്മാരായ ചില മുസ്ലിമീങ്ങൾ അവരുടെ ഇസ്ലാം ഉപേക്ഷിച്ചു. ചില ആൾക്കാർ പറഞ്ഞു അതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാർ മുത്തദ്ദീങ്ങളായിപ്പോയി. ചില സഹാബികൾ ചില ആൾക്കാർ എന്തുണ്ടായ ആൾക്കാർ മുർത്തദീങ്ങളായി പോയി. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അരികിൽ വന്നുകൊണ്ട് കുഫാറുകൾ പറഞ്ഞു, അമാ തറാ സാഹിബക കൈഫ യഖൂൽ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഒരു രാത്രി കൊണ്ട് ബൈതുൽ മഖ്ദിസിലേക്ക് പ്രവാചകൻ പോയി എന്ന് പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് എന്താ പറയുന്നത്? ആലോ കുഫാറുകൾ പറഞ്ഞു കൊടുത്തു, ഇന്നഹു ദഹബ ഇലാ ബൈതുൽ മഖ്ദിസ് വജാ ഫി ലൈലത്തിൽ വാഹിദ, ഒരൊറ്റ രാത്രി കൊണ്ട് ബൈതുൽ മഖ്ദിസിൽ പോയി തിരിച്ചു വന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത്. ഖാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈൻ കാന ഖാലഹു ഫഹുവ കമാ ഖാൽ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതുപോലെ തന്നെയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതുപോലെയാണ്. ലിയന്നഹു ലാ യൻതിഖു അനിൽ ഹവാ, കാരണം പ്രവാചകൻ സ്വയിഷ്ടപ്രകാരം ഒന്നും തന്നെ പറയുകയില്ല. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഒരു വാക്കുണ്ട്, അന ഉസദ്ദിഖു ബിഖബരി സമാ, പ്രവാചകന്റെ ആകാശത്തിൽ നിന്ന് വാർത്തകൾ എത്തുന്നു എന്ന കാര്യം സത്യപ്പെടുത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം കൊണ്ട് ഇത് പോയി എന്ന കാര്യം എന്തിനു ഞാൻ അവിശ്വസിക്കണം? പ്രവാചകന്റെ ആകാശത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹീ ലഭിക്കുന്നു എന്ന കാര്യം വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ രാത്രിയിൽ പ്രവാചകൻ ഇത് പോയി എന്നത് ഞാൻ എന്തിനാ വിശ്വസിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. ഭാവനെ കാര്യം പ്രിയപ്പെട്ടവരെ, മിഅ്റാജിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ മിഅ്റാജ് കൊണ്ടുപോയത് പ്രവാചകന്റെ ശരീരവും പ്രവാചകന്റെ റൂഹുമായിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ആരെങ്കിലും മിഅ്റാജിന്റെ സംഭവത്തെ എതിർത്താൽ അവൻ കാഫിറാണ്. മിഅ്റാജിന്റെ സംഭവം ആരെങ്കിലും എതിർത്താൽ അവൻ കാഫിറാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പിന്നെ ഈ മസലയിൽ വന്ന ഒരു അഭിപ്രായ വ്യത്യാസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കൾക്ക് ഇമാമായി നമസ്കരിച്ചു എന്ന കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കൾക്ക് ഇമാമായി നമസ്കരിച്ചു എന്ന കാര്യത്തിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആകാശത്ത് പോയി തിരിച്ചു വരുന്ന വഴിക്കാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈതുൽ മഖ്ദിസിൽ വെച്ച് ഇമാമായി നമസ്കരിച്ചത്, അതെല്ലാം പോകുന്ന സന്ദർഭത്തിലാണോ എന്ന വിഷയത്തിൽ. അതായത് പ്രവാചകൻ മക്കയിൽ നിന്ന് പോയി ബൈതുൽ മഖ്ദിസിൽ എത്തി അവിടെ നിന്ന് നമസ്കരിച്ചതിന് ശേഷമാണോ ആകാശത്തേക്ക് പോയത്? അതല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈതുൽ മഖ്ദിസിൽ നിന്ന് ആകാശത്തേക്ക് പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണോ ബൈതുൽ മഖ്ദിസിൽ നിന്ന് ഇമാമായി നമസ്കരിച്ചത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നതിന് മുമ്പാണ്, ആകാശത്തേക്ക് കയറിപ്പോകുന്നതിന് മുമ്പാണ് അമ്പിയാക്കൾക്ക് ഇമാമായി നമസ്കരിച്ചത്. അതാണ് ഹാഫിസ് ഇബ്രാഹിം അസ്ഖലാനിയെ പോലെയുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അഭിപ്രായം. എന്തിരുന്നാലും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിഅ്റാജ് എന്നുള്ളത് സത്യമാണ്, സൂറത്തു നജ്മിലും സൂറത്തു ഇസ്രായിലും സ്ഥിരപ്പെട്ട വിഷയമാണ്, ധാരാളം ഹദീസുകളിലും വന്ന കാര്യമാണ്. അതാരെങ്കിലും അവിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മിഅ്റാജുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക, ഹഖ് ഹഖായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ള ചർച്ച ഹൗദൊക്കെയായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു പ്രവാചകന് നൽകിയ ഹൗദ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക അള്ളാഹു ഫീകും വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.